നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണവും കർത്താവായ യേശു ക്രൂശിൽ മരിച്ചതിലൂടെയും നമുക്ക് ദൈവത്തോട് നമുക്ക് ഒരു ആക്സസ് അല്ലെങ്കിൽ ഒരു പ്രവേശനം നമുക്ക് കിട്ടി നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോടുള്ള ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം പലപ്പോഴും വളരെ അകന്നിരിക്കുന്ന, നമ്മുടെ അടുത്ത് വരാൻ അത്രയങ്ങ് താല്പര്യമില്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നത്. എങ്കിലും യേശു കർത്താവ് പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും തന്റെ പുത്രന്റെ മരണത്താൽ, ക്രൂശ് മരണത്താൽ തന്റെ ദേഹമെന്ന തിരശീല ചീന്തി അവൻ പിതാവെങ്കിലേക്ക് ദൈവത്തെങ്കിലേക്ക് നമുക്കൊരു പ്രവേശനം, ഒരു ആക്സസ്, ഒരു വഴി, ഒരു ജീവന്റെ പുതുവഴി അവൻ നമുക്ക് തുറന്നു തന്നു. അതുകൊണ്ടാണ് നമുക്ക് കർത്താവായ പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് ഏത് സമയത്തും എപ്പോഴും ധാരാളമായി നമുക്ക് അടുത്തു ചെല്ലാൻ സാധിക്കുന്നത്. നമ്മൾ ആദ്യമേ ഓർമ്മ വെക്കുക, പിതാവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തോട് ആക്സസ് ഉള്ളൂ. ദൈവത്തിന്റെ അടുത്ത് പോകാനുള്ള ഏക മാർഗം, ദൈവം വെച്ചിരിക്കുന്ന ഏക മാർഗം യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെയും ക്രൂശ് മരണത്തിലൂടെയും തന്റെ ദേഹം എന്ന തിരശീലയിലുള്ളിൽ അകത്ത് കൃപാസനത്തിലേക്ക് നമുക്ക് കയറാം. നമുക്കെല്ലാവർക്കും ദൈവത്തോട് അടുത്തിരിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെ? നമുക്കിഷ്ടമുള്ള വ്യക്തികളുടെ അടുത്തിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് അല്ലെ? നമ്മുടെ ഇഷ്ടമുള്ള വ്യക്തികളോട് നമ്മൾ ദൂരെ ഇരിക്കാനാണ് നമുക്ക് ആഗ്രഹം. നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളോട് നമ്മൾ അടുത്തിരിക്കാനാണ് ആഗ്രഹം. തീർച്ചയായും നമ്മൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളോട് അവരുടെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നു, അവരുടെ ഇഷ്ടം നമ്മൾ ആഗ്രഹിക്കുന്നു, അവരുടെ പ്രസൻസ്, അവരുടെ സാമീപ്യം നമുക്ക് ഊഷ്മളത തരുന്നു, ഇതെല്ലാം തരുന്നു. എന്റെ മനസ്സിൽ നിന്നുള്ള ചോദ്യം, നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, സഹോദര സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിലും കർത്താവിനോട് ഇങ്ങനെ ചേർന്നിരിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? കർത്താവിന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ദൈവത്തിങ്കിലേക്ക് അടുക്കാനുള്ള ഒരു വഴി തുറന്നു തന്നിട്ടുണ്ട്. നമുക്കൊരു വഴിയുണ്ട്, ഇപ്പോ യേശു ക്രിസ്തു എന്ന വഴിയുണ്ട്. മറ്റെല്ലാ വഴികളും അടയുമ്പോൾ കാണേണ്ട ഒരു വഴിയല്ലിത്. മറ്റെല്ലാ വഴികളും തുറന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെല്ലേണ്ട, അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട, നമ്മുടെ ഉള്ളിലെ കണ്ണുകൾ കൊണ്ട് കാണേണ്ട യഥാർത്ഥ വഴി യേശു ക്രിസ്തു എന്നുള്ള വഴിയാണ്. അപ്പോൾ ഈ വഴി നമുക്ക് തുറന്നു തരികയും അതിലൂടെ പ്രവേശിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള വാഞ്ച എന്താണ്? നമ്മുടെ ഹൃദയത്തിലുള്ള വാഞ്ച കർത്താവിനോട് അടുത്തിരിക്കുവാനും അവന്റെ സാമീപ്യം, അവനോട് ചേർന്നിരിക്കാനുള്ള ആഗ്രഹമാണോ നമ്മുടെ മനസ്സിലുള്ളത്? എന്റെ ഹൃദയത്തിൽ പലപ്പോഴായി വന്ന ചിന്ത ഇതാണ്, എന്റെ ഫ്രീ ടൈമിൽ ഞാൻ എങ്ങനെയാണ്, എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് സമയമില്ലാത്തപ്പോഴും ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ, എനിക്ക് അവധി കിട്ടുമ്പോൾ ഞാൻ എന്താണ് എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു, അതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പലപ്പോഴും എന്റെ ഹൃദയത്തിൽ തോന്നാറുണ്ട്. ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു ഹൃദയത്തിൽ, നമ്മൾ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് കേട്ടു, റിന്യൂവഡ് ആയിട്ടുള്ള മൈൻഡിൽ, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു മനസ്സിൽ ഉള്ള ഒരു ആഗ്രഹമാണ് കർത്താവിനോട് ചേർന്നിരിക്കുക എന്നുള്ളത്. ഒരു റിന്യൂഡ് മൈൻഡിൽ, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, എനിക്ക് എന്റെ കർത്താവിനോട് ചേർന്നിരിക്കണം, കർത്താവിനോട് അടുത്തിരിക്കണം. ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നമ്മൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 27:8 ഞാൻ വായിക്കാം. ഇങ്ങനെയാണ്, എന്റെ മുഖം അന്വേഷിക്കുവിൻ എന്നൊരു കൽപ്പന വന്നു, എന്റെ ഹൃദയവും അത് തന്നെ പറയും. സങ്കീർത്തനം 27:8 എന്റെ മുഖം അന്വേഷിക്കുവിൻ എന്നൊരു കൽപ്പന വന്നു, എന്റെ ഹൃദയം പറയുന്നു. എന്റെ ഹൃദയത്തിൽ വരുന്ന ഒരു ആഗ്രഹം ദാവീദ് പറയുകയാണ്, അവന്റെ ഹൃദയത്തിൽ വരുന്ന ആഗ്രഹം കർത്താവിന്റെ മുഖം അന്വേഷിക്കണം, കർത്താവിന്റെ അടുത്തിരിക്കണം. ഇനി നിങ്ങൾ സങ്കീർത്തനം 42:2 അതെ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വചനമാണ്. 42:1 ഇങ്ങനെയാണ് പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു. ഇത് വീണ്ടെടുക്കപ്പെട്ട മനസ്സിൽ നമുക്ക് വരുന്ന ആഗ്രഹങ്ങളാണിത്. ഇനി അതിന്റെ 63:1-2 സങ്കീർത്തനം 63:1-2 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹി നിനക്കായി കാംക്ഷിക്കുന്നു. സൗരങ്ങളെ വീണ്ടെടുക്കപ്പെട്ട കർത്താവിനെ, യഥാർത്ഥമായി കർത്താവിനെ അടുത്തിരിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചിന്തയാണ് ഐ വാണ്ട് ടു ബി ക്ലോസർ ടു ഗോഡ്. എനിക്ക് എന്റെ കർത്താവിനോട് ചേർന്നിരിക്കണം, എനിക്ക് എന്റെ കർത്താവിനോട് അടുത്തിരിക്കണം. നമ്മള് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ എന്റെ റിന്യൂഡ് എന്റെ മനസ്സിൽ പുതുക്കം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ ഈ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടോ? കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള ആഗ്രഹം എന്റെ ജീവിതത്തിലുണ്ടോ? അല്ലെ, ആദ്യ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ വീഴുന്നതിന് മുമ്പ് ആദത്തിന്റെയും അവയുടെയും ഇടയിൽ എല്ലാ ദിവസവും ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ദൈവമാണ്. ദൈവമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ, അല്ലെ, ഒരു ക്ലോസർ വാക്ക്, അല്ലെങ്കിൽ ഒരു അടുത്ത ഒരു നടപ്പ് ആദവും അവയ്ക്കും ഉണ്ടായിരുന്നു. ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ആദത്തിന്റെ അവയുടെയും ഇരിക്കുവാനും ആദത്തിന്റെ അവയുടെയും സന്ധ്യാനേരം ചെലവഴിക്കുവാനും ഇഷ്ടപ്പെട്ട ഒരു ദൈവമാണ് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം റെവലേഷനിൽ നമ്മൾ അറിയുന്നു, കർത്താവ് ഒരു വാതുക്കൽ വന്ന് മുട്ടുന്നു, ആര് തുറന്നു തരുന്നുവോ അവനോടുകൂടെ, അല്ലെ, അത്താഴത്തിന് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അപ്പം ദൈവം നമ്മുടെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ എത്രമാത്രം ആഗ്രഹമുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പ്രധാനമായിട്ടുള്ള ചിന്തയ്ക്ക് ജെയിംസ് യാക്കോവിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. യാക്കോവിന്റെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 10 വരെ.
ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. പാപികളെ കൈകളെ വെടുപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധി താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും.
അതെ, നീ സങ്കീർത്തനം 73:28-28 സങ്കീർത്തനം 73
എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മൗത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും.
73:27-28
ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഗ്രഹിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന്.
ഇവിടെ ആസാവിന്റെ സങ്കീർത്തനത്തിൽ 27-ാം വചനത്തിന് ആദ്യം ഇതാണ് പറയുന്നത്, ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. അതിന്റെ 28-ാം ആദ്യ ഭാഗം ഇങ്ങനെ പറയും, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തില് അതിന്റെ 4-ാം അധ്യായം 8-ാം വചനം എങ്ങനെയാണ്, ദൈവത്തോട് അടുത്ത് വരുവിൻ, ഡ്രോ ക്ലോസ് ടു ഗോഡ്, ഹി വിൽ ഡ്രോ ക്ലോസ് ടു യു. ദൈവത്തോട് അടുത്ത് വരുവിൻ, ദൈവം നമ്മളോട് അടുത്ത് വരും. അപ്പൊ ഇവിടെ യാക്കോബ് ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നമുക്ക് കർത്താവിനോട് അടുത്ത് ചെല്ലണം, അടുത്ത് ചെല്ലുക, അപ്പോൾ കർത്താവ് നമ്മളോട് അടുത്ത് വരും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ചിന്ത, കർത്താവ് നമ്മുടെ ഇവിടെയൊക്കെ ഇല്ലേ, ദൈവം ഇവിടെയൊക്കെ ഇല്ലേ, ഉണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ സാമീപ്യം അനുഭവമാണെങ്കിൽ നമ്മൾ കർത്താവിനോട് ഹൃദയത്തിൽ കർത്താവിനോട് അടുത്ത് ചെല്ലണം. ആസാവിന്റെ സങ്കീർത്തനം 73:73 പറയുകയാണ്, ദൈവത്തോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, എന്നിട്ട് പറയാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അപ്പൊ നമ്മുടെ പാപ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നമുക്ക് വിജയം നേടാൻ അല്ലെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള ഏക മാർഗം ദൈവത്തോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത സാഹചര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ശോധന ചെയ്ത് നോക്കുക, ദൈവത്തോട് അടുത്തിരിക്കാത്ത അവസ്ഥകളിലാണ് നിങ്ങൾ പാപത്തിൽ വീണത് അല്ലെങ്കിൽ പാപം നിങ്ങളെ കീഴടക്കിയത്. പക്ഷെ ദൈവത്തോട് അടുക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്മേൽ ഒരു ജയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തോട് അടുത്തു വരിക. ഈ 7, 8, 9, 10 വചനങ്ങളിൽ നമുക്ക് നോക്കിയാൽ കർത്താവിനോട് അടുത്തിരിക്കാൻ, അല്ലെ, കുറച്ച് മാർഗങ്ങൾ യാക്കോശ്ലീയ നമ്മളോട് പറയുകയാണ്. അതിന്റെ 3-4 കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുക. ആ 7-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക. അപ്പൊ കർത്താവായ ദൈവത്തോട് അടുത്ത് വരാനുള്ള ആദ്യത്തെ അല്ലെങ്കിൽ ഒരു മാർഗം എന്നുള്ളത് ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. സബ്മിറ്റ് ദെയർ ഫോർ ടു ഗോഡ്. ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്ന ഒരു മനസ്സിലെ കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് അടുത്ത് വരുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിന്റെ മുമ്പിൽ പറയുകയാണ് ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നത്. കർത്താവിന് സറണ്ടർ ചെയ്ത അല്ലെങ്കിൽ കർത്താവിന് കൺട്രോള് വിട്ടുകൊടുത്ത ഒരു ഹൃദയത്തിന്റെ അടുത്തേ ദൈവത്തിന് അടുത്തു വരുവാൻ സാധിക്കും അല്ലെ. അപ്പം ദൈവത്തിന് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദൈവം എങ്ങനെ നമ്മുടെ അടുത്ത് വരും? ദൈവം അടുത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത് സബ്മിറ്റ്, സറണ്ടർ, അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുക. ദൈവത്തിന് ദൈവഭയത്തിൽ കീഴടങ്ങിയിരിക്കുക. അങ്ങനെ കീഴടങ്ങിയിരിക്കുന്ന ഒരു മനസ്സിന്റെ അടുത്തേക്ക് ദൈവത്തിന് വരാൻ മനസ്സുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക. രണ്ടാമതായിട്ട് ഇവിടെ പറയുകയാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുക. സൗരങ്ങളെ, ഇതൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പിശാചിന്റെ ഒരു വലിയ തന്ത്രം എന്ന് പറയുന്നത് നമ്മൾ കർത്താവിനോട് അടുക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ പണം കിട്ടിയിട്ട് പിശാചിന് എന്തെങ്കിലും നേടാൻ പോകുന്നുണ്ടെന്നോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ഒരു രോഗത്തിലാക്കിയിട്ട് പിശാചിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും നേടാൻ പോകുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കർത്താവുമായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ എത്തരുത്. ആ തലത്തിൽ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾ ആയിരിക്കരുത്, എത്തരുത് എന്നുള്ള പ്രൈമറി മോട്ടീവാണ് എപ്പോഴും, പ്രൈമറി ഉദ്ദേശമാണ് എപ്പോഴും പിശാചിനുള്ളത്. പിശാചിനറിയാം പിശാച് തോറ്റുപോയതാ, പിശാചിനറിയാം തോറ്റതാണെന്ന്. എങ്കിലും അവനറിയാം കഴിയുന്നതും ആളെ എന്റെ രാജ്യത്തിൽ വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലായിരിക്കണം. പിശാചിന്റെ പ്രൈമറി മോട്ടീവ് നമ്മുടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല, പലപ്പോഴും നമ്മുടെ മെറ്റീരിയൽ സംഗതികളല്ല. നമ്മുടെ മെറ്റീരിയൽ സംഗതികൾ നഷ്ടപ്പെടുമ്പോൾ പിശാചിന്റെ പ്രലോഭനമാണെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ടെങ്കിലും അതല്ല. സെക്കൻഡ് കൊറിന്ത്യൻസ്, 2 കൊറിന്ത്യൻസിന്റെ അതിന്റെ 4-ാം അധ്യായം, അതിന്റെ 4-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊറിന്ത്യൻസ് 4:4 4-ാം അധ്യായത്തിന്റെ 4-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഈ ഗ്ലോറിയസ് ഗോസ്പല് ഈ ജനം മനസ്സിലാക്കരുത്. അതാ അതുകൊണ്ടാണ് പിശാച് ഈ ലോകത്തിലെ മനുഷ്യരുടെ പലരുടെയും അല്ലെ, നമുക്കറിയാം പലരുടെയും മനസ്സ് കുരുടാക്കിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ഗ്ലോറിയസ് യേശു ക്രിസ്തുവിന്റെ ഈ ഗ്ലോറിയസ് ഗോസ്പല് മനസ്സിലാക്കരുത്. അതാണ് അവന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അവന്റെ ഉദ്ദേശം മറ്റു പലതാണ്. അവന്റെ ഉദ്ദേശം ഇതാണ്. ഈ ഉദ്ദേശം അവൻ സാധിച്ചാൽ നമ്മളെ ജനങ്ങളെ ഈ പ്രകാശനം ശോഭിക്കാതെ കിട്ടുന്ന, അതിന്റെ മുമ്പത്തെ വേനത്തിൽ പറയുന്നത് സുവിശേഷം അറിഞ്ഞിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് വേണ്ടി അങ്ങനെ നശിപ്പിക്കുവാൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട പോലെ അറക്കുവാനും മുടിക്കുവാനും വരുന്ന പിശാചിന്റെ പ്രൈമറി ഉദ്ദേശം കർത്താവുമായിട്ടുള്ള യേശുക്രിസ്തുവായുള്ള ബന്ധത്തിലേക്ക് കടന്നു നമ്മളെ സഹായിക്കുന്ന ഈ ഗ്ലോറിയസ് മഹത്വപൂർണമായ ഈ സുവിശേഷം അവൻ മനസ്സിലാക്കരുത്. അതാണ് അവന്റെ പ്രധാന ഉദ്ദേശം. അതാണ് പറയുന്നത് ദൈവത്തിന്റെ പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ, അറിയാത്തവരല്ലോ എന്ന് വയോജനം നമ്മളെ ഓർപ്പിക്കുന്നത്. അവർക്ക് ഇനി 2 കൊരിന്ത്യൻസ് 11-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ഉം 3-ഉം വചനത്തില് 11:2-3 ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അല്ലെ, ഇവിടെ പൗലോസ്ലിക പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ പൗലോസ് ഒരു അപ്പന്റെ സ്ഥാനത്ത് നിൽക്കുക, കൊറിന്ത്യ സഭയുടെ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയ പിതാവെന്ന നിലയിൽ. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ മക്കളെ വിവാഹ നിശ്ചയത്തിന് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്ന പൗലോസിന്റെ മനസ്സിലുള്ള വിഷമം ഇതാണ്, എന്നാൽ സർപ്പം ഔവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ പൗലോസിന്റെ അല്ലെങ്കിൽ ഇവിടെ ദൈവവചനത്തില് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് വിവാഹ നിശ്ചയം ചെയ്ത ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള ആ ഊഷ്മളതയും ആ ഏകാഗ്രതയും സ്നേഹവും നഷ്ടപ്പെടുമോ? ഏതാണ് പിശാച് നിങ്ങളെ ഉപായത്താൽ ഈ വിധം ചതിക്കുമോ എന്നാണ് അവിടെ പൗലോസ് അവിടെ പരിശുദ്ധാത്മാവിലൂടെ കൊരിന്ത്യ സഭയോട് ചോദിക്കുന്നത്. ഇതാണ് എന്റെ ഒരു സംശയം. നിങ്ങളുടെ ഹൃദയം പിശാച് ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ ഈ ഏക പുരുഷനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നുണ്ടോ? ഞാൻ നമ്മൾ മുമ്പേ കണ്ട 4:4 പറയുന്ന പോലെ ഈ ഗ്ലോറിയസ് ഗോസ്പല് ആരും മനസ്സിലാക്കരുത്. വിശ്വാസികളായ നമ്മളുടെ ജീവിതത്തിൽ പിശാചിന്റെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നാണ് നമ്മൾ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും സൂക്ഷിക്കാൻ പാടില്ല. അതിന് അവൻ പല പരിപാടികളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. പ്രൈമറിലി ഈ ഒരു തന്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ, ഈ ഒരു തന്ത്രം മനസ്സിലാക്കിയാൽ പലപ്പോഴും പിശാചിനോട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ പിശാചിനോട് എതിർത്ത് നിന്നാൽ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും എനിക്ക് തോന്നുന്ന കർത്താവ് നമുക്ക് വിജയം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിശാചിന്റെ ഒരു തന്ത്രം പലപ്പോഴും മറ്റു കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിലും പ്രൈമറി ടാക്ടിക്സ് അല്ലെങ്കിൽ പ്രൈമറി അവന്റെ വെപ്പൺ എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് അകറ്റണം. കർത്താവിനോട് അടുത്തു വരാൻ അവൻ നമ്മളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വചനത്തിൽ പറയുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കുക. അതിനുശേഷം ദൈവത്തോട് അടുത്ത് ചെല്ലുവിനെന്ന് പറഞ്ഞതിന് ശേഷം പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. നമുക്കറിയാം പഴയ നിയമത്തില് പുരോഹിതന്മാർ ദൈവത്തിന്റെ അടുത്ത് വരണത്തിന് മുമ്പ് തന്നെ താൻ കൈകഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്നുണ്ട്. പുറപ്പാട് പുസ്തകം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 19:2 അതിന്റെ 22 എക്സോഡസ് 19:22 യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. യഹോവയോടടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കണം. ഇപ്പം പഴയ നിമിത്തൽ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് പുരോഹിതന്മാർ ദൈവത്തിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അപ്പോൾ പാപം ചെയ്തതിനു ശേഷം ദാവീദും പറയുന്നുണ്ട് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിലിനേക്കാൾ നിർമ്മല ഹിമത്തേക്കാൾ വെണ്മയുള്ളവനാകട്ടെ. അപ്പം ദൈവത്തോട് അടുത്തു വരാനുള്ള നിങ്ങൾക്ക് ദൈവത്തോട് അടുത്തു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ഒരു മനസ്താവുള്ള ഹൃദയത്തോടുകൂടി അടുത്തു വരണം. പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച ഹൃദയത്തോടുകൂടി മാത്രമേ നമുക്ക് കർത്താവിന്റെ അടുത്ത് വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൃദയത്തിലേക്ക് കർത്താവിന് കടന്നു വരാൻ സാധിക്കുകയുള്ളു. അപ്പോൾ കൈകളെ ശുദ്ധമാക്കുക എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ, കൈകൊണ്ടാണല്ലോ നമ്മൾ സാധാരണമായി പ്രവൃത്തികൾ ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കർത്താവുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള നമ്മുടെ പ്രവൃത്തികൾ എത്രമാത്രം കറ വരളാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. വീട്ടിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് നമ്മുടെ കൈ അശുദ്ധമാകാനുള്ള സാധ്യതകൾ എപ്പോഴുമുണ്ട്. കർത്താവിനറിയാം. അതുകൊണ്ടാണ് ദൈവം അല്ലേ നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എപ്പോഴും കഴുകൽ പ്രാപിക്കാനുള്ള ഒരു മാർഗം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശുദ്ധമാക്കപ്പെട്ട ഒരു ഹൃദയത്തിൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച ഒരു ഹൃദയത്തിൽ കർത്താവിന് അടുത്തു വരാൻ സാധിക്കും. അങ്ങനെ കർത്താവിന്റെ സാമീപ്യം നമുക്ക് അടുത്തു വരാൻ സഹായിക്കും. ഇത് സൗരങ്ങളെ നമ്മൾ പാപം ദൈവത്തോട് പാപക്ഷമ ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു നടത്തത്തിൽ നമുക്ക് അത് നിരന്തരം ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും നമ്മൾ ഓർപ്പിക്കുമ്പോൾ, ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട, അല്ലെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. പക്ഷേ നിങ്ങൾ ദൈവത്തോട് അടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൃദയമായിട്ടായിരിക്കും നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്ത ഉടനെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ അത് തോന്നിക്കുകയും അന്നേരം എവിടെയായാലും നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണല്ലോ ഏറ്റുപറയാം അല്ലെ, ഏത് സാഹചര്യത്തിലും ഏറ്റുപറയാവുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു മനസാക്ഷിയുള്ള, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ സകല മനുഷ്യരോടും നിർമ്മല മനസാക്ഷി, എല്ലാ കാര്യത്തിലും ഞാൻ ഒരു ക്ലിയർ കോൺഷ്യസ് എപ്പോഴും സൂക്ഷിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും പൗലോസിന് അപ്പോളപ്പോൾ കാര്യങ്ങൾ സെറ്റിൽഡാണ്. പൗലോസ് ഒരിക്കലും അത് വൈകുന്നേരമാകട്ടെ അല്ലെങ്കിൽ പിറ്റേ ഒരു ദിവസമാകട്ടെ എന്ന് പൗലോസ് ഒരിക്കലും വെച്ചില്ല. അതാണ് നിർമ്മല മനസാക്ഷി, നിർമ്മല വ്യാജമില്ലാത്ത മനസ്സാക്ഷി സൂക്ഷിക്കുക. രണ്ടാം ഭാഗത്തിൽ പറയുകയാണ് ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കുവിൻ. പലപ്പോഴും ഇരുമനസ്സെന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മുടെ അവിശ്വാസമാണ്, അത് വേവറിംഗ് അല്ലെ, വേവറിംഗ് ആയിട്ടുള്ള ഹാർട്ട്. അത് നമ്മൾ ശുദ്ധീകരിക്കണം. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ അവിശ്വാസത്തിൻ ദൈവമേ ഞാൻ അവിശ്വസിച്ചിരുന്നുള്ളോ എന്നുള്ള ഒരു ക്ഷമ ചോദിക്കാൻ. നമ്മൾ അവിശ്വാസം ഒരു പാപമായിട്ട് പലപ്പോഴും കണക്കെടുക്കാറില്ല. അവിശ്വാസം പലപ്പോഴും നമ്മളുടെ ഒരു കഴിവുകേടും അല്ലെങ്കിൽ കർത്താവ് എനിക്കൊരു തന്നിട്ടില്ലാത്ത ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ അളവ് ഏറ്റക്കുറച്ചുകൾ ഉണ്ടെങ്കിലും അവിശ്വാസം എന്നുള്ളൊരു ദുഷ്ടഹൃദയമാണ്. അത് നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുകയാണ് ഇരുമനസ്സുള്ള ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. അത് കഴിഞ്ഞ് പറയുകയാണ് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുന്ന എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്? നമുക്ക് തന്നെ ശോധന ചെയ്യാൻ പലപ്പോഴും ഒരു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞിട്ടുണ്ടോ? ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു തകർന്ന ഹൃദയത്തെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. സങ്കടപ്പെട്ട് ഇനി ചിരി, നമ്മൾ നമ്മുടെ ചിരി കർത്താവ് ഇഷ്ടപ്പെട്ടില്ലേ? നമ്മൾ കർത്താവ് പറഞ്ഞില്ലേ എപ്പോഴും സന്തോഷിക്കുവിൻ? നമ്മുടെ ചിരി കർത്താവിന് ഇഷ്ടമല്ല. ഈ ഇവിടെ ഉദ്ദേശിക്കുന്ന ചിരി വേൾഡ്ലി അല്ല, ലോകപരമായിട്ടുള്ള പ്ലഷേഴ്സ് അല്ലെങ്കിൽ പണത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ അങ്ങനത്തെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ കാര്യങ്ങളിലൂടെ വരുന്ന ആ സന്തോഷം മാറ്റിക്കളഞ്ഞതിന് ശേഷം അത് ദുഃഖമായി മാറട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരയുവൻ, നിങ്ങളെ ചിരി ദുഃഖമായി മാറട്ടെ. അതുകൊണ്ടാണ് സങ്കീർത്തനം 34:18 പറയുന്നത് ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. കർത്താവ് നമ്മുടെ അടുത്ത് വരുന്ന ഹൃദയം തകർന്ന ഒരു ഹൃദയത്തെ അവൻ നിരസിക്കുന്നില്ല. അവൻ നമ്മുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കരയുന്ന, ഇവിടെ കരയുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി കരച്ചിലല്ല, പാപത്തെ കുറിച്ച് ഓർത്തുള്ള അനുതാപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന വിങ്ങലുകള്, ആ അവസ്ഥയിൽ നമ്മുടെ ദൈവം നമ്മുടെ അടുത്ത് വരും. അതാണ് ഹൃദയം നിറഞ്ഞിരിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥൻ. അവസാനമായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതെങ്കിലും പറയുകയാണ് കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ. കർത്താവ് നമ്മുടെ ഇടയിലോട്ട് താണ് വരേണ്ടതാണ്. കർത്താവാണ് ഇങ്ങോട്ട് വരേണ്ടത് അല്ലെ? കർത്താവ് നമ്മൾ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ കർത്താവ് മുകളിലോട്ട് കയറി വരേണ്ടി വരും. നമ്മൾ താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ കർത്താവിന് താഴോട്ട് വരാം. നമുക്ക് എന്നാലും മുകളിൽ കയറാനുള്ള വ്യവസ്ഥയില്ല. അങ്ങനെ മുകളിൽ കയറിയ വ്യക്തിയാണ് പിശാച്. അപ്പം കർത്താവ് പറഞ്ഞിരിക്കുന്നത് താഴ്മയോടെ ഇരിക്കുവിൻ, അല്ലെങ്കിൽ ബി ഹംബിൾ, അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ താന്നിരിക്കുവിൻ. നമ്മൾ ദൈവത്തിന്റെക്കാളും ഒരു ഉന്നത സ്ഥാനം. നമ്മൾ ഈ ഉന്നത സ്ഥാനം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ആഗ്രഹമില്ലായിരിക്കും പലപ്പോഴും, എങ്കിലും പല കാര്യത്തിലും നമ്മൾ ദൈവത്തെക്കാൾ മെച്ചമാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മുടെ പെരുമാറ്റം പലപ്പോഴും അല്ലെ? കാരണം നമ്മുടെ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ദൈവത്തെക്കാൾ അല്പം കൂടെ എനിക്ക് ഇക്കാര്യത്തിൽ അറിവുണ്ട് എന്നുള്ള ചിന്തയിലാണ് പലപ്പോഴും നമ്മളെ പലപ്പോഴും പെരുമാറുന്നത്. ഇത് നമ്മൾ വായും കൊണ്ടും മറ്റു കാര്യങ്ങളും പറയുന്നില്ലെങ്കിലും പലപ്പോഴും ദൈവത്തെ കൂടാതെ ചെയ്യുന്നതെല്ലാം, കർത്താവിനുള്ള പ്രാർത്ഥനയിൽ ചെയ്യാത്തതെല്ലാം കർത്താവ് നമ്മുടെ താഴ്മയില്ലാത്ത അവസ്ഥയാണെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം കാണിച്ചു തരാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം നമ്മളോട് അടുത്ത് വരണമെങ്കിൽ, ദൈവം മേളിൽ നിന്ന് താഴോട്ട് വരണമെങ്കിൽ നമ്മൾ താഴെയായിരിക്കണം. നമ്മൾ താഴെയായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, താഴ്ന്നിരിക്കുവിൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്കും ദൈവത്തോട് അടുത്ത് ചെല്ലാം. അതിനുള്ള ഏകമാർഗം കർത്താവായ യേശുവാണ്. എങ്കിലും കർത്താവ് യേശു വെച്ച വഴികളിലെ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവന് സബ്മിറ്റ് ചെയ്യുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക അല്ലെ, താഴ്മയോടെ ഇരിക്കുക, മനസ്താപമുള്ള ഹൃദയം നിറഞ്ഞ ഹൃദയത്തോടെ ഇരിക്കുക. ഇതിന്റെയൊക്കെ ആത്യന്തിക ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലായിരിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കർത്താവ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, കർത്താവ് എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നത്? കാരണം കർത്താവിന് നമ്മളെ ഇഷ്ടമായതുകൊണ്ട്. അതുകൊണ്ട് ഒരു സ്നേഹബന്ധത്തിൽ കർത്താവ് നമ്മളോട് അടുത്തിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 24 അധ്യായത്തിൽ നമുക്ക് കാണാം, അബ്രാഹം എലിയാസറിനെ ഐസക്കിന് വേണ്ടി ഒരു, ഇസാക്കിന് വേണ്ടി ഒരു വധുവിനെ, റബേക്കയെ തെരഞ്ഞുവിടുന്ന ഭാഗം. റബേക്കയെ കണ്ട് അത് ദൈവനിശ്ചയമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം റബേക്കയ്ക്ക് സകല ആഭരണങ്ങളും സകല അലങ്കരിച്ചതിന് ശേഷം റബേക്കയെ എലിയാസർ അബ്രാഹാമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയെ അല്ലെങ്കിൽ നമ്മളെ കർത്താവിന്റെ അടുത്ത് അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്ന ഒരു ഭാഗം പോലെയാണ്. അവിടെ ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവാണ് അല്ലെങ്കിൽ എലിയാസറാണ് റബേക്കയെ, യാക്കോവിനെ, ഇസാക്കിന് കാണിച്ചു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ ബന്ധത്തിലേക്ക് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ ആ സ്നേഹബന്ധത്തിലേക്ക് വരികയും അങ്ങനെ ദൈവത്തോട് അടുത്തിരിക്കാൻ സ്നേഹിക്കും. ഇങ്ങനെയുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യം ഇങ്ങനെയായിരിക്കും. അത് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8 അധ്യായത്തില് അങ്ങനെയൊരു വ്യക്തിയായിരുന്നു പൗലോസ്. പൗലോസ് അങ്ങനെയുള്ള വ്യക്തി പരിശുദ്ധാത്മാവിൽ നമുക്ക് തന്ന വചനം ഇതാണ്. അതിന്റെ 8 അധ്യായത്തിന്റെ 37, 38, 39, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. ദൈവമായുള്ള അടുപ്പത്തിൽ നിന്ന് നമ്മളെ ആർക്കും വേർപിരിക്കാൻ സാധിക്കത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സ്നേഹത്താലാണ് നമ്മൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ